ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എന്തെങ്കിലും ആവശ്യത്തിനായി രേഖകൾ ഓസ്ട്രേലിയയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യേണ്ടി വന്നാൽ ആരുടെ സഹായമാണ് തേടേണ്ടത്? ജസ്റ്റിസ് ഓഫ് പീസിനെ സമീപിച്ചാൽ മതിയോ, അല്ലെങ്കിൽ നോട്ടറിയുടെ തന്നെ സേവനം ആവശ്യമായി വരുമോ? ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. മെൽബണിൽ ബി കെ ലോയേഴ്സ് ആൻഡ് കൺവേയൻസേഴ്സിൽ പ്രിൻസിപ്പൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പ് വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് ഫോൾ. നമസ്കാരം ബിന്ദു കുറുപ്പ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
ബിന്ദു കുറുപ്പ്, ഓസ്ട്രേലിയയിലെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർക്ക് പലപ്പോഴും ഇന്ത്യയിലെ പല കാര്യങ്ങൾക്കുമായി അംഗീകൃതമായിട്ടുള്ള ഒരു നോട്ടറിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് ഒട്ടേറെ സാഹചര്യങ്ങളിൽ ഇത് ബാധകമാണ്. ഏറ്റവും കൂടുതൽ പലപ്പോഴും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സാഹചര്യങ്ങളിലായിരിക്കുമല്ലോ ആളുകൾക്ക് ഇത്തരം രേഖകൾ ആവശ്യമായിട്ട് വരിക.
അതെ ഡെലീസ്, ഈ നോട്ടറി സംബന്ധമായ രേഖകൾ എന്ന് പറയുമ്പോൾ, നോട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ, അത് എല്ലാ ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സിനും, അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഓവർസീസിലേക്ക് അയക്കുന്ന ഇന്റർനാഷണൽ ഡോക്യുമെന്റ്സ് ഒക്കെ സിഗ്നേച്ചർ, എസ്പെഷ്യലി ഒരാളുടെ വിറ്റ്നസ് സിഗ്നേച്ചർ അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ ഡോക്യുമെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇതൊക്കെ സംശയമില്ലാത്ത രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെടുന്നതാണ് ഒരു നോട്ടറിയുടെ സ്റ്റാമ്പ്. അതായത് ഒരു നോട്ടറിയുടെ മുമ്പിൽ വെച്ചിട്ട് ഡോക്യുമെന്റ് സൈൻ ചെയ്യുക, അവരുടെ നോട്ടറൈസ്ഡ് സ്റ്റാമ്പും വെച്ച് ഒരു ഡോക്യുമെന്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീതെ പിന്നെ ഒരു സംശയത്തിന് അതീതമായിട്ട് തെളിയിക്കാൻ പറ്റുന്നതാണെന്നാണ് പ്രാക്ടീസ്. ഈ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓവർസീസിലേക്ക് അയക്കുമ്പോൾ. ഇപ്പൊ ആസ് എ നോട്ടറി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നത് ഈ സെയിൽ റിലേറ്റഡ്, ഇപ്പൊ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇപ്പൊ നമ്മൾ നാട്ടിലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക, അതല്ലെങ്കിൽ വിൽക്കുക, പിന്നെ വേറൊരാളുടെ പേരിന്ന് നമ്മുടെ വാങ്ങും വിൽക്കുന്നതും അല്ലാണ്ട് തന്നെ നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുമല്ലോ, ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ആകുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രജിസ്ട്രേഷൻ നമ്മുടെ അടുത്തേക്ക് ആവശ്യമായിട്ട് വരിക, അതിനൊക്കെ ഈ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റിന്റെ ആവശ്യമാണ്. ഇപ്പൊ മിക്കവാറും ആൾക്കാർ ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് പവർ ഓഫ് അറ്റോണി ആയിട്ട് പ്രിപ്പയർ ചെയ്യും. നാട്ടിൽ നിന്ന് ഏതെങ്കിലും, നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഈ പവർ ഓഫ് അറ്റോണിക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്റെ പ്രാക്ടീസ് സ്ലൈറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതാത് സ്ഥലത്തുനിന്ന് ഇപ്പൊ ഒരു രജിസ്ട്രേഷന്റെ ആവശ്യമായ ഡോക്യുമെന്റ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ രജിസ്ട്രിയിൽ ആ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ലോയേഴ്സ് ഈ പവർ ഓഫ് അറ്റോണി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലയന്റിന് കൊടുക്കും. എന്നിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് ആ അതില് നമ്മൾ നോട്ടറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പവർ ഓഫ് അറ്റോണി അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പാർട്ടി അവിടെ എത്തിയ പോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുള്ളതാണ് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അധികം ഡോക്യുമെന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, സെയിൽ ഡീഡ് അവർക്ക് ഒറിജിനലായിട്ട് അയച്ചിട്ട് ഇവിടെ വരികയാണ്, അതിപ്പോൾ നമ്മുടെ കൈ മുന്നിൽ വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ ഡോക്യുമെന്റിലായാലും ഈ നോട്ടറി സ്റ്റാമ്പ്, നോട്ടറിയുടെ പ്രസൻസിൽ സൈൻ ചെയ്ത് നോട്ടറി സ്റ്റാമ്പ് വച്ച് പിന്നെ അതിന് നെക്സ്റ്റ് പ്രോസസ്സാണ് അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. അങ്ങനെ അപ്പോസ്റ്റൽ ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് വാലിഡ്.
അപ്പോസ്റ്റൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
അപ്പോസ്റ്റൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു നോട്ടറിയുടെ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഫോർജ്ഡ് ആവാൻ പാടില്ല, അതല്ലെങ്കിൽ നോട്ടറി തന്നെയാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോട്ടറി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മീതെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഒതന്റിസിറ്റി വരുന്നതാണല്ലോ. ഇവിടുത്തെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ നല്ല പൊതുവെയുള്ള നോട്ടേറിയൽ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവിടെ നമ്മൾ നോട്ടറി ആയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ, ഇവിടുത്തെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ടറി കോഴ്സ് കഴിഞ്ഞ് നമ്മൾ സുപ്രീം കോടതി വഴി നമ്മൾ നോട്ടറി ആയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാമ്പ് ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റാമ്പിന്റെ ഒക്കെ കോപ്പി, സ്റ്റാമ്പിന്റെ സിഗ്നേച്ചറിന്റെ ഇതെല്ലാത്തിന്റെയും ഒരു സാമ്പിള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സിലേക്ക് അയക്കും. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സിലാണ് ഈ നോട്ടറി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് അതോറിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പോസ്റ്റിലിയ എന്നാണ് അതിന്റെ പെർട്ടിക്കുലർ വേർഡ്,
അപ്പോസ്റ്റിലിയ.
അതെ അതെ, ഒരു വെരിഫിക്കേഷൻ തന്നെയാണ്. ദിസ് പെർട്ടിക്കുലർ നോട്ടറി ഇസ് എ ഡ്യൂലി അപ്പോയിന്റഡ് നോട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാമ്പും കൂടി ചെയ്യും, അതാണ് അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഒരു അപ്പോസ്റ്റൽ കൺവെൻഷന്റെ പാർട്ടി ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈ അപ്പോസ്റ്റൽ ആണ് നമ്മൾ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റിൽ ആകെ ചെയ്യേണ്ട ഒരു നെക്സ്റ്റ് പ്രോസസ്.
അപ്പൊ ഇനിയിപ്പോ ഈ പ്രോപ്പർട്ടി ഇടപാടുകൾക്ക് പുറമെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും രേഖകൾ നോട്ടറൈസ് ചെയ്യേണ്ടി വരുമല്ലോ.
കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ മിക്കവാറും നമ്മൾ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ ഫയൽ ചെയ്യണ ഒരു കേസ് എഗെയിൻ നമ്മളിപ്പോൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിലും പിന്നെ ഒരു ലോയറെ നമ്മൾ വെക്കുമ്പോൾ വക്കാലത്ത് കൊടുക്കുകയാണെങ്കിലും എല്ലാം ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് നോട്ടറൈസ് ചെയ്തിട്ട് വേണം. ക്ലയന്റ് നോട്ടറിയുടെ മുമ്പിൽ നിന്ന് സൈൻ ചെയ്തിട്ട് അപ്പോസ്റ്റൽ ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ നമ്മൾ ഈ വക്കാലത്ത് കൊടുക്കുന്നത്. വക്കാലത്ത് കൊടുക്കുന്നത് പിന്നെ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് പിന്നെ കോർട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത് ഇതിലൊക്കെ ക്ലയന്റ് സൈൻ ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റും ഓവർസീസിൽ വെച്ചിട്ടാണെങ്കിൽ അത് നോട്ടറിയുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം സൈൻ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപ്പോസ്റ്റൽ ചെയ്ത് നാട്ടിലേക്ക് കോർട്ട് കോർട്ട് പ്രോസസ്സിന് അയച്ചു കൊടുക്കണം. ഇത് സാധാരണഗതിയിലുള്ള എല്ലാ ലിറ്റിഗേഷൻസിലും കൂടാതെ ഇപ്പൊ ഫാമിലി കോർട്സ് ഡിവോഴ്സ് മാറ്റേഴ്സ് ഇങ്ങനെ എല്ലാ എല്ലാത്തിലും ഒരേപോലുള്ള പ്രൊസീജിയർ തന്നെയാണ്.
ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള രേഖകൾ ആവശ്യമായിട്ട് വരുന്നു, അതും നോട്ടറൈസ് ചെയ്യേണ്ടി വരുമല്ലോ.
അതെ, വിദ്യാഭ്യാസ സംബന്ധമായ രേഖകൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് തന്നെയാണ്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ നോട്ടറിയുടെ അടുത്തു നിന്ന് സർട്ടിഫൈ ചെയ്യേണ്ടി വരും. ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെയും ഒതന്റിസിറ്റി നോട്ടറി സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് വെപ്പ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആകുമ്പോൾ ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ ഓഫീസിലേക്ക് നോട്ടറി വിളിച്ച് ഒന്നുമില്ലെങ്കിൽ ടെലിഫോൺ ചെയ്തിട്ട് പേഴ്സണലി വെരിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ അയച്ച് അവരുടെ കൺസേൺ സെക്ഷനിൽ വിളിച്ച് ഇമെയിൽ അയച്ച് വെരിഫിക്കേഷൻ സ്റ്റുഡൻറ്റിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ പാസ്സായ വർഷം ഫുൾ നെയിം അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് അതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ലോൺ എടുക്കാനായിരുന്നു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ലോൺസിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യും, അത് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എന്നിട്ട് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് എഡ്യൂക്കേഷൻ ലോണ് സർട്ടിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ വെറും ഒരു ലോൺ മാത്രമാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ തന്നെ ലോൺ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത് ബാങ്കിന് അയച്ചു കൊടുക്കുന്നതാണ് പ്രോസസ്സ്.
ഒട്ടേറെ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഇവിടുന്ന് ഒരു രേഖ നോട്ടറൈസ് ചെയ്യണമെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇവിടെ ജസ്റ്റിസ് ഓഫ് പീസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അത് മതിയാകുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാം. ഇതിന് പുറമേയുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയി സ്റ്റാമ്പ് ചെയ്യുന്നതും അതുപോലെ VFSൽ പോയി ഒപ്പിട്ട് വാങ്ങിക്കുക എന്നൊക്കെ പലപ്പോഴും ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് അതിലൊന്ന് വ്യക്തത നൽകാൻ കഴിയുമോ?
അത് ശരിയാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് അഡ്വൈസ് ചെയ്യുകയാണെങ്കിലും അവർക്ക് അവർക്കും പ്രോപ്പർ ആയിട്ട് അതിന്റെ ഒരു പ്രൊസീജിയർ അറിയാഞ്ഞിട്ടായിരിക്കും. എന്താന്ന് വെച്ചാൽ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ് VFSൽ കൊടുക്കണം, പിന്നെ കോൺസുലേറ്റ് പോയിട്ട് കോൺസുലേറ്റ് സ്റ്റാമ്പിംഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മുടെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഇന്ത്യ ഒരു അപ്പോസ്റ്റൽ കൺവെൻഷന്റെ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോട്ടറിയുടെ സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നോട്ടറി സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോസ്റ്റലിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഈ സ്പെസിഫിക് റിക്വയർമെന്റ് ഈ VFS അതല്ലെങ്കിൽ കോൺസുലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വെറുതെ പോയി കോൺസുലേറ്റ് നിന്ന് സൈൻ ചെയ്ത് കൊടുക്കാറില്ല. ഇപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്യുള്ളൂ. VFSൽ പോയാലും ദേ വോണ്ട് നോ, ബിക്കോസ് ഈ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞ ആകെയുള്ള പ്രോസസ്സ് ഈ സൈൻ ചെയ്തിട്ടുള്ള നോട്ടറി ഡ്യൂലി അപ്പോയിന്റഡ് നോട്ടറി ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാമ്പ് ചെയ്യലാണ്. അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിഫാറ്റിൽ മാത്രമേ ഉള്ളൂ, VFSലില്ല. അതുകൊണ്ട് VFSന്റെ ഒരു റോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റിന്റെ ഫെർദർ ഒരു ഒതന്റിക്കേഷന് വേണ്ടിയിട്ട്. ഈ ആകെ ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് വരിക, ഐ ഡി 100 പോയിന്റ് ഐ ഡി ആയിട്ട് വരിക, നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സിലേക്ക് അയക്കുക, പോസ്റ്റിൽ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഓൺലി പ്രോസസ് വിച്ച് വി നീഡ് ടു ഡു. അത് തന്നെ ഈ അപ്പോസ്റ്റിൽ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഈ ബാങ്കിലെ ഇന്റേണൽ പർപ്പസ് ഉണ്ടാവില്ലേ, ഈ ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ടൈറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ലോണ് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ടൈറ്റിൽ റിലീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മിക്കവാറും ബാങ്ക് സ്പെസിഫിക്കലി പറയുന്നുണ്ട് അവർക്ക് അപ്പോസ്റ്റിലിൻ്റെ ആവശ്യമില്ല, വെറും നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ് മാത്രം മതി എന്ന്. കാരണം അവർക്ക് ദേ വോണ്ട് ടു കീപ് ദാറ്റ് ഇൻ റെക്കോർഡ്. പക്ഷെ അതല്ലാണ്ട് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഗ്നേച്ചർ ഈ ഏതെങ്കിലും അതോറിറ്റീസിന്റെ മുമ്പിൽ കൊടുക്കുക, എഡ്യൂക്കേഷൻ പർപ്പസിന് കൊടുക്കുക, ലൈഫ് സർട്ടിഫിക്കറ്റ്. ലൈഫ് സർട്ടിഫിക്കറ്റ് മിക്കവാറും അവർ ചോദിക്കാറില്ല അപ്പോസ്റ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത്രയാണ് അവർക്ക് ഒരു പ്രൊസീജിയർ ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ.
പിന്നെയിപ്പോൾ ആരാണ് ഓസ്ട്രേലിയയിൽ ഒരു നോട്ടറിയായി അറിയപ്പെടുന്നത്? ഒപ്പം ഒരു നോട്ടറിയെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്?
നോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇവിടുത്തെ നാട്ടിലത്തെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അവിടെ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കാണ് നോട്ടറിയായിട്ട്, അതായത് മാറി വരുന്ന ഗവൺമെന്റ് അനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളിൽ വ്യത്യാസമുണ്ട്, പ്രാക്ടീസ് വ്യത്യാസമുണ്ട്. ഇപ്പൊ വിക്ടോറിയയിലാണെങ്കിൽ അതിന് നോട്ടറിയുടെ കോഴ്സ് ഉണ്ട്, ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള കോഴ്സാണ്. അതിന് കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു 5 ഇയേഴ്സ് മിനിമം ഒരു ലോ ഫേമിന്റെ പ്രിൻസിപ്പൽ സോളിസിറ്റർ ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എക്സാമിനേഷൻ ഉണ്ട്, അങ്ങനെ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോർട്ട് വഴിയാണ് നമുക്ക്, ഇവിടുത്തെ സുപ്രീം കോർട്ടാണ്, ക്യൂൻസ്ലാൻഡിലൊക്കെ ആണ് വെച്ചാൽ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയാണ് തോന്നുന്നു അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. അതിന് ഓരോരുത്തരും ഓരോ പ്രാക്ടീസ് ആണുള്ളത്. ഇപ്പൊ വിക്ടോറിയയിൽ സുപ്രീം കോർട്ട് വഴി അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നോൺ എക്സ്പയർ, ആ ടേം നമ്മുടെ എക്സ്പയർ ആവണില്ല ടിൽ ദ ഡെത്ത് ഓഫ് നോട്ടറി. നോട്ടറി ഇസ് എ നോട്ടറി. അപ്പോൾ നമ്മളെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഒക്കെ കണ്ടെത്തിയാൽ മാത്രം അവരുടെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ നോട്ടറിയുടെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്.
ഇന്ത്യയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിൽ ഇന്ന് ചൂണ്ടിക്കാട്ടിയ രേഖകളെല്ലാം തന്നെ ഒരു നോട്ടറി മുഖാന്തരം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളത്.
പറഞ്ഞ പോലെ ഓവർസീസ് ഡോക്യുമെന്റ്സ് ഇപ്പൊ ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ പാർട്ടി പ്രസന്റ് അല്ലാത്ത ഡോക്യുമെന്റ്സ്, അതുപോലെ ഒറിജിനൽ ഒറിജിനലിന്റെ ട്രൂ കോപ്പി ആണ് എന്നുള്ളത് പുറത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റിന്റെ കോപ്പി നമ്മൾ നാട്ടിലേക്ക് അയക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നോട്ടറൈസ്ഡ് ഡോക്യുമെന്റ് തന്നെ വേണം. അത് അല്ലാതെ കുറെ പേര് നമ്മുടെ അടുത്ത് ഈ അബദ്ധം പറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ലിയർ ഡയറക്ഷൻസ് ഒന്നുമില്ല, പിന്നെ ആരെങ്കിലും പറയണത് കേട്ടിട്ടൊക്കെ ഈ ജസ്റ്റിസ് ഓഫ് പീസിന്റെ അടുത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച്, ഒറിജിനൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ആവും ചിലപ്പോൾ നാട്ടിൽ നിന്ന് അയക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സ്റ്റാമ്പ് പേപ്പറൊക്കെ ജസ്റ്റിസ് ഓഫ് പീസിന്റെ അടുത്ത് പോയി സൈൻ ചെയ്യിപ്പിച്ച്, BFS എന്നൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് സർട്ടിഫൈ ചെയ്യിപ്പിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ റിട്ടേൺ ആവും. കാരണം എന്താ വെച്ചാൽ ദറ്റ്സ് നോട്ട് വാലിഡ്. അപ്പൊ പക്ഷെ അത് ക്ലിയർ ആയിട്ടൊരു എന്താ പറയാ, ഒരു ഗൈഡൻസ് എവിടെയും കാണാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓവർസീസ് ഡോക്യുമെന്റ്സ് ഒക്കെ നോട്ടറിയുടെ അടുത്ത് പോയി സൈൻ ചെയ്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതാണ്.
മറ്റു ഏതെല്ലാം സാഹചര്യങ്ങളിലായിരിക്കും പൊതുവിൽ കണ്ടുവരുന്നത് ഇത്തരത്തിലൊരു രേഖ നോട്ടറൈസ് ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാണ്?
ഇത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഓവർസീസിലേക്ക് പോണ, ഇവിടുന്ന് നമ്മൾ ഓവർസീസിലേക്ക് അയക്കുന്ന, ഇന്ത്യയിലേക്ക് അയക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും നോട്ടറൈസ് ചെയ്താൽ, കാരണം ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ലോ. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കാനുള്ള ഡോക്യുമെന്റ്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പൊ സ്റ്റാച്യൂട്ട് ഡിക്ലറേഷൻ ആണെങ്കിലും, അതല്ലെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വിറ്റ്നസ്സസ് ഉണ്ട്, അതല്ലെങ്കിൽ ജസ്റ്റിസ് ഓഫ് പീസ് ഉണ്ട്, അവർക്കൊക്കെ ഇപ്പൊ ഓസ്ട്രേലിയയുടെ ടെറിട്ടറിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സിനൊക്കെ അത് മതി. അതല്ലാതെ പുറത്തേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും നോട്ടറിയുടെ മുമ്പ് തന്നെ സൈൻ ചെയ്ത ശേഷം മാത്രമേ അതിന് ആ വാലിഡിറ്റി കിട്ടുന്നുള്ളതെന്നാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുമ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു പാസ്പോർട്ട് റിന്യൂവൽ വേണ്ടി വരികയാണ്. ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇവിടെ വെച്ചിട്ട് എക്സ്പയർ ചെയ്തു, അതൊരു റിന്യൂവൽ ഫോം വേണമെങ്കിൽ അവരുടെ നോട്ടറിയുടെ സിഗ്നേച്ചർ ആണ് ചോദിക്കുക, നോട്ടറിയുടെ അടുത്ത് വന്നിട്ട് സൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഡിസീസ് രജിസ്ട്രേറ്റ്സിന്റെ കാര്യത്തിൽ വരും, പിന്നെ പുറത്തേക്ക് കൊടുക്കുന്ന സ്റ്റാച്യൂട്ട് ഡിക്ലറേഷൻസ്. സ്റ്റാച്യൂട്ട് ഡിക്ലറേഷൻ ഇവിടെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണമെങ്കിലും പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അഫിഡവിറ്റ്സ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇപ്പോൾ പാരൻസ് ഒക്കെ ആണെങ്കിൽ നാട്ടിൽ പെൻഷൻ കിട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഇപ്പം മക്കളുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ്, നാട്ടിൽ പെൻഷൻ കിട്ടുന്നെങ്കിൽ എല്ലാ വർഷവും അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഒറിജിനൽ ഏത് ഏത് നോട്ടറൈസ്ഡ് ഡോക്യുമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ആൾ വരികയാണെങ്കിലും 100 point ID, പാസ്പോർട്ട്, ലൈസൻസ്, അതല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള 100 point ID വെച്ചിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് അലൈവ് എന്ന് കാണിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ നോട്ടറിയുടെ സർവീസ് ആവശ്യമായിട്ടുള്ളതാണ്.
എന്തായാലും ഇത്രയും വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ബിന്ദു കുറുപ്പ്.
താങ്ക് യു ഡെലീസ്.
ഇന്ത്യയിലെ എന്തെങ്കിലും ആവശ്യത്തിനായി രേഖകൾ ഓസ്ട്രേലിയയിൽ നിന്ന് സെർട്ടിഫൈ ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നാൽ ആരുടെ സഹായമാണ് തേടേണ്ടത് എന്ന വിഷയമാണ് ഇന്നത്തെ പരിപാടിയിൽ പരിശോധിച്ചത്. മെൽബണിൽ BK ലോയേഴ്സ് ആൻഡ് കൺവെയൻസേഴ്സിൽ പ്രിൻസിപ്പൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ എന്നിവയിൽ നിന്നും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.